SBS Radio.
നമസ്കാരം ആൻഫി മരിയ ബേബി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
ഓക്കേ, താങ്ക് യു.
ആൻഫിയും സുഹൃത്ത് അനഘയും ഒരു ബൈക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണല്ലോ, അതും ചാലക്കുടി മുതൽ ഹിമാലയം വരെ, 350 cc ബുള്ളറ്റ്. എന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
ഞാനും എന്റെ ഫ്രണ്ടും 10th class മുതലേ ബുള്ളറ്റ് ഓടിക്കും, അതേപോലെ തന്നെ ബുള്ളറ്റിനോട് ഭയങ്കര പ്രണയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയധികം ഫ്രണ്ട്ഷിപ്പിലോട്ട് വളർന്നത് തന്നെ. അപ്പോ അങ്ങനെ ഓടിക്കുന്നിടയ്ക്ക് ഞങ്ങൾക്ക് ഹിമാലയ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. പിന്നെ എന്തെങ്കിലും സമൂഹമൊക്കെ വെച്ച് നോക്കിയപ്പോ ഇന്നത്തെ സമൂഹമാണ് ഈ ട്രിപ്പിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്നും കൂടി പറയണതായിരിക്കും സത്യം. അപ്പോ സാഹസിക സ്ത്രീ സുരക്ഷ എന്ന യാത്ര ഉദ്ദേശവുമായി ഞങ്ങള് ഈ മാസം അവസാനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഹിമാലയ വരെ, തിരിച്ച് ഹിമാലയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക്.
ഓക്കെ, സാഹസിക സ്ത്രീ സുരക്ഷ യാത്ര എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബൈക്ക് യാത്രയ്ക്ക് ഒരുങ്ങുന്നത്.
അതെ അതെ, അതും 18 വയസ്സിൽ തന്നെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊരു 1+1 ആയപ്പോ തൊട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും, കാരണം 23 സ്റ്റേറ്റ് ഞങ്ങൾ കവർ ചെയ്യണുണ്ട്. ഓരോ സ്റ്റേറ്റിലും ക്ലൈമറ്റ് വ്യത്യസ്ത രീതിയിലാണ്, അപ്പോ അവിടത്തെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കാനും അതേപോലെ തന്നെ ഇതിനെന്തെല്ലാം മുൻകരുതൽ എടുക്കണം എന്നെല്ലാം 1+1 തൊട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളിത്. ഇപ്പൊ 2+2 കഴിഞ്ഞപ്പോ ഞങ്ങൾ ഡിഗ്രിയിലോട്ട് 1st year ചേർന്നേക്കാണ്. ആ 18 വയസ്സിലാണ് ഞങ്ങൾ ഈ മാസം അവസാനം ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്ത്, എല്ലാം ഇപ്പൊ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിക്കണത്.
ഓക്കേ, ഇത് ചാലക്കുടി മുതൽ ഹിമാലയം വരെയാണ് അല്ലേ, അപ്പൊ തിരിച്ചും?
അതെ 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 അതെ, ടോട്ടല് നമ്മള് 7000 km ആണ് നമ്മൾ കവർ ചെയ്യണത്, 23 സ്റ്റേറ്റ് കവർ ചെയ്യണുണ്ട്.
ഇങ്ങനെ ഒരു ബൈക്ക് യാത്രയ്ക്ക്, അതും ഇത്രയും ദൂരം രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്ക്, ഇങ്ങനെ ഒരു ആശയം തോന്നാനുണ്ടായ ഒരു കാരണം എന്താണ്? ഇത് റെക്കോർഡ് സ്വന്തമാക്കുക എന്നതാണോ ലക്ഷ്യം?
അല്ല, ഒരിക്കലും അല്ല, അത് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ സുരക്ഷ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, എന്നാലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യത്തോടെ ആണ് ഞങ്ങൾ ഈ സാഹസിക സ്ത്രീ സുരക്ഷ യാത്ര നടത്തുന്നത്.
ഇപ്പൊ ആൻഫി പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് റാണി പത്മിനി എന്ന ചിത്രമാണ് ഓർമ്മ വരുന്നത്. ആ ചിത്രത്തിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണോ ഇങ്ങനെ ഒരു ബൈക്ക് യാത്രയ്ക്ക് ഒരുങ്ങുന്നത്?
ഇന്നത്തെ സമൂഹം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ സമൂഹത്തിൽ പല സ്ത്രീകളും പല സ്ഥലങ്ങളിൽ വെച്ചും പല രീതിയിലും പല ഇതുകളെ നേരിടേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന്. ആ സമയത്തൊന്നും അവർക്ക് പ്രതികരിക്കാൻ കഴിയണില്ല ഇന്നത്തെ സമൂഹത്തിൽ. അപ്പോ അവരെയെല്ലാം ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ ഈ ട്രിപ്പ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും മോട്ടിവേറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ പോണത്. ഇത്രയും ചെറു പ്രായത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അത് സാഹസികമായി ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അത് കഴിയുന്നില്ല എന്നൊരു ഉത്ബോധം അവരിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോണത്. അത് എത്ര പേര് ഉൾക്കൊള്ളും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ട്രിപ്പ് പോയി വന്നാലാണ് നമുക്ക് എത്ര പേരിൽ ഇത് പ്രചോദനമാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞങ്ങളിപ്പോ ആക്റ്റീവ് ഓടിച്ചിരുന്ന കാലത്ത് സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോണ്ട് എന്ന് പറയുന്നത്, ഞങ്ങൾ ഓടിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടി കൂടെ ആണ് കവർ ചെയ്ത് പോവുക, ഫ്രണ്ടി കൂടെ ബാക്കിൽ വന്ന് ഹോൺ അടിക്കുക, പല ഇതുകളും ഞങ്ങള് മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതേസമയം ആക്റ്റീവയിൽ നിന്ന് ബുള്ളറ്റിലേക്ക് മാറിയപ്പോ മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു ബഹുമാനമാണ് ഞങ്ങളോട് ഉണ്ടായത്. അതേപോലെ തന്നെ എനിക്ക് പണ്ടെന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്തേക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതേപോലെ തന്നെ 2+2 കഴിഞ്ഞപ്പോ കോയമ്പത്തൂരാണ് ഞാനിപ്പോ പഠിക്കുന്നത്. അപ്പോ രാത്രിയായാലും പുറത്തിറങ്ങേണ്ടി വരും, ഓട്ടോമാറ്റിക്കലി എന്റെ ഉള്ളിലൊരു ബോൾഡ്നെസ് വന്നു. അത് തീർച്ചയായും കിട്ടിയത് ഈ ബുള്ളറ്റ് ഓടിച്ചയിലൂടെയാണ്. പലർക്കും പല ഇതാണ്, ചിലപ്പോ ഒരു നോട്ടത്തിലൂടെ ആവാം അല്ലെങ്കിൽ ഒരു ചിരിയിലൂടെ ആവാം പലർക്കും മോട്ടിവേഷൻ കിട്ടുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ബുള്ളറ്റ് എന്നാണ്. അത് ആരോടായാലും എവിടെ വെച്ചാലും ഞാനത് തുറന്നു പറയും.
ഓക്കേ, തീർച്ചയായിട്ടും. രണ്ട് പെൺകുട്ടികൾ ബുള്ളറ്റ് ഓടിക്കുക, അതും 350 cc ബുള്ളറ്റ് ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 18 വയസ്സ് പൂർത്തിയായിട്ടേ ഉള്ളൂ അല്ലെ ആൻഫിക്കും അനഘയ്ക്കും?
അതെ അതെ, 18 വയസ്സിൽ ഇപ്പൊ നിക്കണ്.
ഓക്കേ, അപ്പൊ എത്രാം വയസ്സ് മുതലാണ് നിങ്ങൾ ഈ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയത്?
5th class സൈക്കിൾ ആരംഭിച്ചു, അങ്ങനെ വാഹനങ്ങളോട് ഒരു കമ്പം സ്റ്റാർട്ട് ചെയ്തു. അത് 6th class ഇപ്പൊ സ്കൂട്ടിയിലോട്ടും, അന്നൊക്കെ വീട്ടിലാണ്, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് വീട്ടിലും അതേപോലെ വീടിന്റെ അടുത്ത ചെറു റോഡുകളിലൂടെയും ആക്റ്റീവ, അതേപോലെ ആക്റ്റീവ എന്ന് ഒരു 7th class ആയിപ്പോ ബൈക്കിലോട്ട് മാറി, ഒരു 8th class ആയിപ്പോ കാറിലോട്ട്, അത് കഴിഞ്ഞ ഒരു 10th class എത്തിയപ്പോ അതിമോഹം എന്ന് പറയാം, ബസ് ഓടിക്കുന്ന ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛൻ ഞാനെന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കൂട്ടുകാരന് ബസ് ഉണ്ടായി, അങ്ങനെ ബസ്സും ഒരു 2+2 മുമ്പ് 1+1 എന്നെ ബസ്സും ഓടിപ്പിക്കാൻ പഠിച്ചു. പുറത്തൊന്നും ഓടിക്കില്ല, ആ ഗ്രൗണ്ടില് ആ വീടിന്റെ പരിസരത്ത് ചെറു റോഡുകളിലൂടെ ഓടിച്ചു. അത് കഴിഞ്ഞ് 18 വയസ്സായ അപ്പൊ തന്നെ ഞാനും എന്റെ ഫ്രണ്ടും ലൈസൻസിന് ഓടി ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ബുള്ളറ്റിലോട്ട് ചാടി, എന്നിട്ട് ബുള്ളറ്റ് ഓടിച്ചിറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇതിനായി ഇപ്പോൾ ഈ ഒരു സാഹസിക യാത്രയ്ക്കായി 350cc ബുള്ളറ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്?
കാരണം ബുള്ളറ്റിനോടൊരു പ്രണയമാണ്. അതേപോലെ തന്നെ ഞങ്ങളിപ്പോ കേരളത്തിലൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റോയൽ ക്യൂൺ റൈഡേഴ്സ്. ആ ഗ്രൂപ്പിൽ 18 വയസ്സ് തൊട്ട് 68 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ്. ഞങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ഓൾ കേരളയാണ്. ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ മാസം സെക്കൻഡ് സാറ്റർഡേ ഞങ്ങളൊരു ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്പ് പോകും. ബുള്ളറ്റുമ്പോ തന്നെയാണ് പോണത്. കാരണം ബുള്ളറ്റും ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു ആനയുടെ പുറത്തിരിക്കുന്ന ഫീലാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ അതിന്റെ ശബ്ദം, പിന്നെ അത് ഓടിക്കുമ്പോ സമൂഹത്തിൽ കിട്ടുന്ന റെസ്പോണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ബുള്ളറ്റിനെ ഏറെ പ്രണയിച്ചു പോയത്. ഇപ്പൊ ഒരു ബൈക്ക് ഓടിക്കുന്ന പെൺകുട്ടി ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പൊ അതെല്ലാം ഞങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ബുള്ളറ്റിനോട് ഒരു പ്രണയമായി തന്നെ മാറിയത്.
തീർച്ചയായിട്ടും. ഇനി എല്ലാവർക്കും തോന്നിയേക്കാവുന്ന ഒരു സംശയമാണ്, 18 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ബൈക്കിൽ 7000 കിലോമീറ്ററോളം യാത്ര ചെയ്യുക, രക്ഷിതാക്കൾ എങ്ങനെയാണ് ഈ ആശയത്തോട് പ്രതികരിച്ചത്? ആൻഫി,
സ്റ്റാർട്ടിംഗ് എല്ലാം അവർക്ക് ഭയങ്കര ഞങ്ങളോട് നിങ്ങളത് ചെയ്യണ്ട അങ്ങനെയുള്ള ഒരു മനോഭാവമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, പിന്നെയും പേരൻസിനോട് പറഞ്ഞു. ഫസ്റ്റ് ഫ്രണ്ട്സ് സമ്മതിക്കാൻ തുടങ്ങി, പിന്നെ പേരൻസ് സമ്മതിക്കാൻ തുടങ്ങി, പിന്നെ നാട്ടുകാർ സമ്മതിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും സമ്മതം ഞങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഒരു ഇതിൽ കൊണ്ടിപ്പോ നിക്കണത്. സത്യം പറയുകയാണെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ട് കിട്ടും ഇതിനു വേണ്ടി.
ഓക്കെ, എങ്ങനെയായിരുന്നു മാതാപിതാക്കളുടെ ആദ്യ പ്രതികരണം?
ഫസ്റ്റ് പേരൻസ് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഇത് ചെയ്യണ്ട, രണ്ടുപേരും കൂടി എങ്ങനെയാണ് ഇത്ര കിലോമീറ്റർ പോണേ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പോണേ. അത് ഫസ്റ്റ് വന്ന ചോദ്യം, നിങ്ങൾ പെൺകുട്ടികളാണ്, എന്തിനാണ് പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യണത്, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു. അതേസമയം എന്റെ അനിയൻ, എന്റെ ഇപ്പോ അനിയൻ ഉണ്ട് എനിക്ക്, അവനെ ഒരു സ്ഥലത്ത് പോവാന്ന് വെച്ചാൽ അപ്പ എന്റെ പേരൻസ് പറയും പൊക്കോ, ഒരു ചോദ്യം പോലും അവരോട് ചോദിക്കില്ല. മറ്റുള്ളൊരു വീട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ധാരണയാണ്. അതേസമയം ഞാനൊന്ന് ബൈക്ക് എടുത്തൊരു ഒരു ചെറിയൊരു കട വരെ പോവാണെന്ന് പറയുമ്പോ 100 ചോദ്യങ്ങളാണ്, എന്തിനാണ് ഇപ്പൊ പോണത്, എന്തിനാണ്, എപ്പോ വരും, എത്ര മണിക്ക് വരും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ നേരിടുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവർക്കറിയാം ഞാൻ എവിടെ പോയാലും തിരിച്ചെത്തും എന്നുള്ളൊരു ഇത് അവർക്ക് കിട്ടി. അതുകൊണ്ടായിരിക്കണം അമ്മച്ചി അതെ പപ്പയും അതെ ഒരു കട്ട സപ്പോർട്ടായിട്ടാണ് അവരിപ്പോ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്, അവളുടെ വീട്ടിൽ നിന്നും അതെ.
ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ആൻഫി പറഞ്ഞത്. ഓക്കെ, മാതാപിതാക്കൾ മനസ്സിലാക്കി, പക്ഷേ നിങ്ങളുടെ നാട്ടുകാർ പ്രത്യേകിച്ചും പുരുഷന്മാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? ഞാനിത് ചോദിക്കാൻ കാരണം മറ്റ് സംസ്ഥാനത്തെ സ്ത്രീകളെ അപേക്ഷിച്ച് ഇത്തരം സാഹസിക യാത്രയിലൊക്കെ കേരളത്തിലെ സ്ത്രീകൾ അല്പം പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്.
അത് ഏതൊരു കാര്യത്തിനായാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും, അത് ഇതിലും ഞങ്ങൾ നേരിട്ടിരുന്നു. ഞങ്ങൾ ഈ ഒരു ആശയം മറ്റുള്ളവരിലെത്തി, ഇപ്പോ 100-ൽ 50% പേര് ഞങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത്, അതേസമയം പോസിറ്റീവ് പറഞ്ഞവരുണ്ട്. അപ്പോ നെഗറ്റീവ് പറഞ്ഞവരെ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല ഈ ഒരു സിറ്റുവേഷനിൽ, പോസിറ്റീവ് പറയുന്നവരെ കേട്ടും അത് ഞങ്ങൾ ഉൾക്കൊണ്ടും അങ്ങനെ പോവാനാണ് പ്ലാൻ ചെയ്തേക്കണേ.
നിങ്ങളിത് ഓടിച്ചോണ്ട് പോകുമ്പോ ആൾക്കാരുടെ ഒരു എക്സ്പ്രഷനും ഒക്കെ എങ്ങനെയാണ്?
ഒരു നല്ലൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷം അവര് പോയാൽ മതി എന്നുള്ള ഒരു മനോഭാവം, അതേപോലെ തന്നെ ഞങ്ങളിപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും ബ്ലോക്കിലൊക്കെ പെട്ട് നിൽക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബ്ലോക്ക് മാറ്റി ഞങ്ങള് കയറ്റി വിടാനുള്ള ഒരു മനോഭാവം വരെ ഞങ്ങള് കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം വണ്ടിയിലിരിക്കുന്നവര് ബ്ലോക്കിലിരിക്കുന്നവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി വഴിമാറി തന്ന്, ഇതിലൂടെ പൊക്ക പോളെ, ആ വഴിയിലൂടെ പൊക്ക പോളെ എന്നൊക്കെ പറയുമ്പോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കിട്ടാത്ത സംഭവം നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതെല്ലാം അതേസമയം നല്ല ആക്റ്റീവ് ഒക്കെ ഓടിച്ചപ്പോ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, എന്താന്നറിയില്ല.
തീർച്ചയായിട്ടും. അപ്പൊ ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ മാത്രമായി യാത്ര പോയിട്ടുണ്ടോ ബൈക്കില്?
ആ, ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങള് ലൈസൻസ് കിട്ടി ഞങ്ങള് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ മാസം സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾ ട്രിപ്പ് പോവാറുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനോടൊപ്പം. അതേപോലെ തന്നെ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ പോയതെന്ന് വെച്ചാൽ ഞങ്ങള് ചാലക്കുടി കോയമ്പത്തൂർ പോയിട്ടുണ്ട്, അതേപോലെ ചാലക്കുടിയിൽ നിന്ന് വാഗമൺ പോയിട്ടുണ്ട്, അതേപോലെ ചാലക്കുടിയിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ട്. എല്ലാം എൻഫീൽഡും അത് തന്നെയാണ്. അതേപോലെ 1-day trip 3-day trip ഞങ്ങൾ പോവാറുണ്ട് എല്ലാ മാസത്തിലും സെക്കൻഡ് സാറ്റർഡേ.
സ്വന്തം ബൈക്കിലാണോ യാത്ര ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ്, അതേ കുറിച്ചൊന്ന് പറയാമോ?
സ്വന്തം ബൈക്കിലല്ല, പിനാക്കൾ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു തൃശ്ശൂർ കമ്പനി ഉണ്ട്, അവര് ബുള്ളറ്റും ഫ്യൂലും അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു സഹായത്തോണ്ടാണ് ഞങ്ങളിപ്പോ പോയി തിരിച്ചു വരുന്നത്.
ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം പണച്ചെലവുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്, നിങ്ങള് കയ്യിൽ നിന്ന് പണം എടുക്കുകയാണോ? എങ്ങനെയാണ്?
നമുക്കൊരു 1.5 ലക്ഷം 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ ആവും ഇങ്ങനെ പോയി ട്രിപ്പ് പോയി വരാൻ. ബോയ്സിനാണെങ്കിൽ കുഴപ്പമില്ല, അവർക്കാണെങ്കിൽ ടെന്റ് കിട്ടി അങ്ങനെ പോവാം. പക്ഷെ ഗേൾസിനെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ലല്ലോ ടെന്റ് ഒന്നും കിട്ടാൻ. പിന്നുള്ളത് ഈ അക്കോമഡേഷൻ ആണ്, അക്കോമഡേഷൻ ഫുഡാണ്. അതിപ്പോ വീട്ടുകാരോട് ചോദിച്ച്, പിന്നെ ഇതുവരെ ആ സ്പോൺസർമാരും വന്നിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
ഞാൻ എവിടെയോ വായിച്ചു നിങ്ങൾക്കൊപ്പം ഒരു ക്യാമറമാൻ കൂടെ ഉണ്ടെന്ന്, ശരിയാണോ?
ആ ക്യാമറമാൻ വരുന്നുണ്ടെന്നറിഞ്ഞു, അത് കൺഫേം ആയിട്ടില്ല. അത് കൺഫേം ആവാണെങ്കിൽ ആളെയും കൂടി ക്യാമറമാൻ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ക്യാമറമാൻ എന്ന് പറയുന്നത് 18 ദിവസം വരുന്നത് നല്ലൊരു എമൗണ്ട് ആണ് അവർ പറയണത്. അപ്പൊ ഞങ്ങളുടെ അത്രയും 1 ലക്ഷം 1.5 ലക്ഷമൊക്കെയാണ് അവർ 18 ദിവസത്തെ എമൗണ്ട് പറയണത്. അത്രയും എമൗണ്ട് ഞങ്ങളുടെ കൊടുക്കാനില്ല. അപ്പോഴാണ് ഞങ്ങളുടെ എന്റെ അനിയന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ ഞങ്ങൾക്ക് 50,000 രൂപയ്ക്ക് കുറഞ്ഞ ക്യാഷ് നിന്ന് ഞങ്ങളുടെ ഒപ്പം വരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ആ ചേട്ടന് പനിയായതുകൊണ്ട് ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഹെൽമെറ്റിൽ വെക്കണ ക്യാമറ യൂസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇപ്പോ ഞങ്ങള് ഈ പോണ വീഡിയോ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൂഫാണ്. കാരണം ജനങ്ങൾ പറയണത് ഞങ്ങൾക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയില്ല, ഞങ്ങൾ ലോറിയിലാണ് ബുള്ളറ്റ് കൊണ്ടുപോണത് അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോ തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ പോയി ഞങ്ങളുടെ ഒരു പ്രൂഫിന് വേണ്ടി ഞങ്ങൾക്കൊരു ക്യാമറ ചേട്ടൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരപ്പെടും.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഒരു സാഹസികമായ ഒരു യാത്ര തന്നെയാണ് ആൻഫിയും കൂട്ടുകാരിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ള സ്ത്രീകൾക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആൻഫിക്കും അനക്കയ്ക്കും ഈ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു.
Enjoy more stories in your language by visiting sbs.com.au.